2019 ഫെബ്രുവരി 22 വെള്ളിയാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന്. ഇനിയും കേരളത്തിലേക്ക് നിക്ഷേപം ഒഴുകും. മന്ത്രി ഇ പി ജയരാജൻ. വ്യവസായ വകുപ്പ് മന്ത്രി ഇ പി ജയരാജനുമായി പി എച്ച് സനൽകുമാർ നടത്തിയ അഭിമുഖം. ചോദ്യം ഇതാണ്, നിക്ഷേപ അന്തരീക്ഷം മെച്ചപ്പെടുത്താൻ 1000 ദിവസങ്ങൾക്കുള്ളിലുള്ള നടപടികൾ. മറുപടി, വ്യവസായം തുടങ്ങാനുള്ള നടപടികൾ അങ്ങേയറ്റം ലളിതവും വേഗത്തിലുമാക്കി. അനാവശ്യ നിബന്ധനകളും സങ്കീർണതകളും ഒഴിവാക്കി. വിവിധ വകുപ്പുകളുടെ കീഴിലുള്ള 7 നിയമങ്ങളിൽ ഭേദഗതി വരുത്തി. കേരള ഇൻവെസ്റ്റ്മെന്റ് പ്രമോഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ ആക്ട് 2018 എന്ന പേരിൽ പുതിയ നിയമം കൊണ്ടുവന്നു. വകുപ്പുകളിൽ നിലവിലുള്ള 10 ചട്ടങ്ങളും ഭേദഗതി വരുത്തി. ലൈസൻസുകളും ക്ലിയറൻസുകളും വേഗത്തിൽ ലഭ്യമാക്കാൻ കെ സ്വിഫ്റ്റ് എന്ന പേരിൽ ഓൺലൈൻ ഏകജാലക സംവിധാനത്തിന് രൂപം നൽകി. വിവിധ വകുപ്പുകളിൽ നിന്നുള്ള അനുമതി ലഭ്യമാക്കാൻ ഏകീകൃത അപേക്ഷാ ഫോറം, അതായത് കോമൺ ആപ്ലിക്കേഷൻ ഫോറം, കെ സ്വിഫ്റ്റിന്റെ ഭാഗമാണ്. 14 വകുപ്പുകളിലൂടെയുള്ള 29 സേവനങ്ങൾ സമയബന്ധിതമായി കെ സ്വിഫ്റ്റിലൂടെ നടപ്പാക്കും. ഇതോടെ ഒരു സംരംഭകന് ഓഫീസുകൾ കയറിയിറങ്ങാതെ 14 വകുപ്പുകളിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാൻ അവസരം ലഭിക്കും. ഓൺലൈനായി തന്നെ അപേക്ഷകന് വ്യവസായം തുടങ്ങാനുള്ള അനുമതി ലഭിക്കും. അപേക്ഷയിൽ ഏതെങ്കിലും കാരണവശാൽ 30 ദിവസത്തിനകം നടപടി സ്വീകരിക്കാതിരുന്നാൽ അപേക്ഷകന് കൽപ്പിത അനുമതി, അതായത് ഡീംഡ് ക്ലിയറൻസ് ലഭിക്കും. അടുത്ത ചോദ്യം, ചെറുകിട മേഖലയെ സഹായിക്കാനുള്ള ശ്രമം എവിടെ വരെയായി? പ്രളയത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടം അനുഭവിച്ചത് അവരല്ലേ? അതിനുള്ള മറുപടി, പ്രളയത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കേണ്ടി വന്ന വിഭാഗങ്ങളിൽ ഒന്നാണ് MSME കൾ. ഇത്തരത്തിൽ ദുരന്തം ബാധിച്ച സംരംഭങ്ങൾക്ക് ഒട്ടേറെ സഹായ പദ്ധതികൾ സർക്കാർ അനുവദിച്ചു. ഇനിയും സഹായിക്കാൻ തയ്യാറാണ്. പ്രളയബാധിത വ്യവസായങ്ങളെ പുനരുദ്ധീകരിക്കാൻ KSIDC പുനർജനി വായ്പാ പദ്ധതി നടപ്പിലാക്കി. ഇതുവഴി പ്രളയബാധിത ജില്ലകളിൽ ഹ്രസ്വകാല വായ്പകൾ, പതിവ് കാലാവധി വായ്പകൾ, അധിക പിന്തുണ പദ്ധതി എന്നിവ ലഭ്യമാക്കി. 9% പലിശ നിരക്കിൽ 3 കോടി രൂപ വരെ വായ്പ നൽകി. നിലവിലുള്ള പലിശയുടെ 2.75% കുറവാണിത്. വായ്പ ലഭിച്ച് 9 മാസത്തിനകം തിരിച്ചടവ് തുടങ്ങിയാൽ മതി. വൻകിട സംരംഭങ്ങൾക്ക് കിട്ടിയിരുന്ന വായ്പകൾ നിബന്ധനകൾക്ക് വിധേയമായി ചെറുകിട സംരംഭങ്ങൾക്കും വ്യക്തികൾ നടത്തുന്ന സംരംഭങ്ങൾക്കും ലഭ്യമാക്കി. അടുത്ത ചോദ്യം, ഇടത്തരം പരമ്പരാഗത മേഖല ശക്തിപ്പെടുത്തേണ്ടത് വ്യവസായ വളർച്ചയ്ക്ക് അനിവാര്യം അല്ലേ? അതിനുള്ള മറുപടി ഇതാണ്, ഇടത്തരം ചെറുകിട സംരംഭങ്ങൾ കേരളത്തിൽ ഏറ്റവും അനുയോജ്യമാണെന്നാണ് സർക്കാർ സമീപനം. കേരളത്തിന്റെ സാഹചര്യം അനുസരിച്ച് ഇവയ്ക്ക് കേരളത്തിൽ വലിയ സാധ്യതയും ഉണ്ട്. അത്തരം സംരംഭങ്ങളുടെ പ്രമോഷനു വേണ്ടി വിപുലമായ പദ്ധതികൾ ആവിഷ്കരിക്കും. ഈ സർക്കാർ വന്ന ശേഷം MSME രംഗത്ത് വലിയ മുന്നേറ്റം കാഴ്ചവെക്കാനായി. 1000 ദിവസങ്ങൾക്കിടെ 36,000 MSCM യൂണിറ്റുകൾ പുതുതായി തുടങ്ങി. ഇതിലൂടെ 3,200 കോടിയോളം നിക്ഷേപവും 120,000 പേർക്ക് തൊഴിൽ നൽകാനും സാധിച്ചു. അടുത്ത ചോദ്യം, പരമ്പരാഗത വ്യവസായത്തെ സംരക്ഷിക്കാൻ നടപടികൾ. മറുപടി, നാടിന്റെ മഹത്തായ പൈതൃകത്തിന്റെ അടയാളങ്ങളാണ് പരമ്പരാഗത വ്യവസായങ്ങൾ. ലക്ഷക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗമാണത്. നാടിന് ഏറ്റവും അനുയോജ്യമായതാണ് ഈ മേഖലയിലെ എല്ലാ വ്യവസായങ്ങളും. പരമ്പരാഗത വ്യവസായ മേഖലയെ നിലനിർത്തേണ്ടത് ആവശ്യമാണ്. പരമ്പരാഗത വ്യവസായ മേഖലയ്ക്ക് എല്ലാ സംരക്ഷണവും നൽകും. കൈത്തറി, ഖാദി, കരകൗശലം, ബാംബു, കയർ, കശുവണ്ടി തുടങ്ങിയ പരമ്പരാഗത മേഖലയിൽ കഴിഞ്ഞ 2.5 വർഷമായി സ്വീകരിച്ച നടപടികളുടെ ഫലമായി പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികളെ ആകെ സംരക്ഷിച്ച് ഉയർന്ന ഉൽപ്പാദനം കൈവരിക്കാനായി. അടുത്ത ചോദ്യം, വ്യവസായ രംഗത്തെ പുതിയ സമീപനം. ഇതിനുള്ള മറുപടി ഇതാണ്, ഫുഡ് പ്രോസസിംഗ്, ഇലക്ട്രോണിക് ഹാർഡ്വെയർ, ലൈഫ് സയൻസസ്, ലൈറ്റ് എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലയിലെ വ്യവസായങ്ങൾ നമുക്ക് അനുയോജ്യമാണ്. അത്തരം സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കും. ഇതിനായി ലൈഫ് സയൻസ് പാർക്ക്, മെഗാ ഫുഡ് പാർക്ക്, ലൈറ്റ് എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ പാർക്ക്, ഇലക്ട്രോണിക്സ് ഹാർഡ്വെയർ പാർക്ക് തുടങ്ങിയവ തുടങ്ങി. വ്യവസായ പാർക്കുകൾക്കായി 6,700 ഏക്കർ ഏറ്റെടുക്കുമെന്ന് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴ, പാലക്കാട്, തൃശൂർ എന്നിവിടങ്ങളിൽ റൈസ് പാർക്ക് തുടങ്ങും. റബ്ബറിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കായി സിയാൽ മോഡലിൽ കമ്പനി ആരംഭിക്കും. അടുത്ത ചോദ്യം, സ്റ്റാർട്ടപ്പുകളുടെ സാധ്യത. അതിന് മന്ത്രിയുടെ മറുപടി ഇതാണ്, സ്റ്റാർട്ടപ്പുകൾ പുതിയ കാലത്തെ ഏറ്റവും വലിയ സാധ്യതയാണ്. സ്റ്റാർട്ടപ്പുകൾക്കും കാര്യമായ പിന്തുണ നൽകും. യുവാക്കളെ ഇത്തരം സംരംഭങ്ങൾ തുടങ്ങാൻ പ്രേരിപ്പിക്കും വിധം പരിശീലന പരിപാടികളും പ്രചരണ പരിപാടികളും സംഘടിപ്പിക്കും. കേരളത്തിൽ ഒരു വർഷം 2 ലക്ഷം പേർ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്നുണ്ട്. ഇവർക്ക് ജോലി നൽകുക എന്നത് പ്രധാനമാണ്. അതിനേക്കാൾ പ്രധാനമാണ് ജോലി നൽകാൻ കഴിയുന്നവരെ സൃഷ്ടിക്കുക എന്നത്. അടുത്ത ചോദ്യം, വ്യവസായ മേഖലയിൽ 1000 ദിവസങ്ങൾക്കുള്ളിൽ പ്രതീക്ഷിച്ച മുന്നേറ്റം കൈവരിച്ചു. മറുപടി, ഓഖി, നിപ്പ എന്നിവയുടെ പ്രഹരത്തിൽ നിന്ന് തിരിച്ചു വരുന്നതിനിടെ മഹാദുരന്തമായി ഭവിച്ച പ്രളയം കേരളത്തെ വർഷങ്ങൾ പിന്നിലേക്ക് കൊണ്ടുപോയി. കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ നോട്ടു നിരോധനത്തിന്റെയും GST തിരിച്ചടികളും കാര്യമായി അനുഭവപ്പെട്ടത് കഴിഞ്ഞ വർഷമാണ്. ഈ തിരിച്ചടികൾക്കിടയിലാണ് കേരളം വ്യവസായ രംഗത്ത് മുന്നേറിയത്. പ്രതികൂല സാഹചര്യങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ വികസന രംഗത്ത് കൂടുതൽ മുന്നേറാൻ നമുക്ക് സാധിക്കുമായിരുന്നു. ചോദ്യം, ഇനി മറുപടി, കൈവരിച്ച നേട്ടങ്ങൾ നിലനിർത്തുകയും കേരളത്തെ വ്യവസായ രംഗത്ത് രാജ്യത്തെ മുൻനിര സംസ്ഥാനമാക്കുകയുമാണ് ലക്ഷ്യം. അതിനായി കൃത്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്തു കഴിഞ്ഞു. പരിസ്ഥിതി സൌഹാർദ്ദവും മലിനീകരണം കുറഞ്ഞതുമായ വ്യവസായങ്ങൾക്ക് മുൻതൂക്കം നൽകിയുള്ള മാതൃകയിലൂടെ കേരളത്തിന്റെ സമ്പൂർണ്ണ വ്യവസായ വികസനം എന്ന ലക്ഷ്യത്തിലേക്കാണ് പ്രയാണം.